ഇന്ന് നാം പഠിക്കുന്ന യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിക്കായി യെഹെസ്കേലിനെ ദൈവം തന്റെ ശക്തി ധരിപ്പിക്കുന്നതിനെയാണ് നാം കാണുന്നത്. യെഹെസ്കേലിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ്. തകർന്ന ഹൃദയവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമുള്ള പ്രവാചകനായിരുന്നു യിരെമ്യാവ്. ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സമയത്ത് തന്റെ ജനത്തെ പ്രവാസത്തിൽ വിടുന്നത് ദൈവത്തിന് ഹൃദയഭേദകമെന്ന് അവരെ അറിയിക്കേണ്ടതിനായി യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുത്ത് ആ ദൂതവന് നൽകി. ഇപ്പോൾ ആ ജനത അടിമത്തത്തിൽ പോയിരിക്കുകയാണ്. അവർ മത്സരികളും വിദ്വേഷികളുമായിരിക്കുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് ദേവാലയം ചുട്ടരിക്കുകയോ യെരുശലേം പട്ടണം നശിപ്പിച്ചു കളയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രവാസികൾ ബാബേലിൽ എത്തിയതിന് 7 വർഷങ്ങൾക്ക് ശേഷമേ അത് സംഭവിക്കുകയുള്ളൂ, അതായത് യെരുശലേമിന്റെ നാശം. അതുകൊണ്ട് ബാബേലിൽ ജനത്തിനൊപ്പമുള്ള ആ കള്ളപ്രവാചകർ ഇപ്പോഴും ജനത്തോട് പറയുന്നത് എന്താണെന്നോ, നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, നാം ഉടൻ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലും എത്തിച്ചേരുന്നതാണ്. അവർ യെഹെസ്കേലിനോട് പറയുകയാണ്, ഈ കാര്യങ്ങളെ പറയുവാൻ നീ ആരാണ്? ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്, ഞങ്ങൾ അധികം നാളൊന്നും പ്രവാസത്തിൽ കഴിയാൻ പോകുന്നില്ല എന്ന്. ഇത് ജനത്തിന് സന്തോഷമായിരിക്കും കേൾക്കാൻ, അല്ലേ? തെറ്റുകളെ ഓർമ്മിപ്പിക്കുന്നതും ശിക്ഷയെക്കുറിച്ച് പറയുന്നതും അല്ലേ അനേകർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്നാൽ ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം അവരിപ്പോൾ മടങ്ങിപ്പോകയില്ല എന്ന്. യിരെമ്യാവ് പറഞ്ഞതുപോലെ അവർ 70 വർഷം പ്രവാസികളായിരിക്കുവാൻ പോകുകയാണ്. അവർ 70 വർഷം പ്രവാസികളായിരിക്കുന്ന ആ അവസരത്തിൽ അവർ അടിമപ്പണി ചെയ്യുവാൻ പോകുകയാണ് ബാബേലിൽ. ബാബേലിലെ കനാലുകളിലും വയലുകളിലും കെട്ടിട നിർമ്മാണത്തിലുമൊക്കെ അവർ കഠിന വേല ചെയ്തു. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, നോക്കുക, ഈ കഠിന ജോലിയിൽ അവൻ അനുഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളിൽ ദൈവം പിന്നെയും അവന് ഈ പേര് വിളിച്ച് അവൻ ഈ പേര് നൽകുകയാണ്. നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗ്രഹത്തോട് സംസാരിക്ക. ഇത് തികച്ചും നല്ലൊരു ആഹാരമായിരിക്കുന്നു, ഇല്ലേ? ദൈവത്തിന്റെ വചനം അവൻ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഒരു ഭാഗമായിരിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലെ ഓരോ വാക്കും വിശ്വസിക്കാതെ അതിൽ ഹൃദയം ഉറപ്പിക്കാതെ ദൈവവചനം പ്രസംഗിക്കുവാൻ ഒരു വ്യക്തിക്കും അനുവാദമില്ല. ഇതിനെ ലംഘിക്കുന്ന വ്യക്തി സുവിശേഷ വേലയ്ക്ക് പുറത്തു പോകേണ്ടവനത്രേ. പ്രസംഗപീഠം എപ്പോഴും ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാനുള്ളതാണ്. അതൊരിക്കലും അലങ്കാരബഹുലമായ പ്രസംഗത്തിനോ അമിത ഭാഷണത്തിനോ ഉള്ള വേദിയല്ല എന്നോർക്കണം. സ്വയം പുകഴ്ത്തുവാനോ പൊക്കിക്കാണിക്കുവാനോ ഉള്ള ഒരു സ്ഥാനമല്ല. 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. എന്റെ സുഹൃത്ത്, ഏറ്റവും നല്ല ആഹാരം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവജനം പഠിക്കാൻ തുടങ്ങിക്കോ. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, വാസ്തവത്തിൽ യേശുക്രിസ്തു എന്ന വ്യക്തിയെ താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഞാൻ ആദ്യം ചോദിക്കേണ്ടത്, താങ്കൾ ദൈവവചനത്തോട് പ്രിയമുള്ളവനാണോ പ്രിയമുള്ളവളാണോ എന്നത്രേ. ദൈവവചനത്തെ ഇഷ്ടപ്പെടാതെ താങ്കൾക്ക് ഒരിക്കലും യേശുവിനെ സ്നേഹിക്കാൻ കഴിയില്ല സുഹൃത്തേ. ഒരുപക്ഷെ താങ്കളുടെ ആ മാലയിലൊരു കുരിശുരൂപം ഉണ്ടായിരിക്കാം, ബൈബിളിലെ വിശുദ്ധന്മാരുടെ പേരായിരിക്കാം താങ്കൾക്കുള്ളത്, പള്ളിയിൽ ക്രമമായി പോവുകയും അവിടുത്തെ ആചാരങ്ങളിലൊക്കെയും ഒരു മുടക്കവും കൂടാതെ പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ദൈവവചനം പഠിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം താങ്കൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. ക്രിസ്തുവിനെ താങ്കൾ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. ദൈവവചനം എപ്പോഴെങ്കിലും താങ്കളെ സംബന്ധിച്ച് അർത്ഥപൂർണമായി തീരണമെങ്കിൽ മുമ്പേ തന്നെ താങ്കൾ അതിനെ സ്നേഹിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവവചനം ഒരു വ്യക്തിയെ താങ്കൾക്ക് വെളിപ്പെടുത്തുന്നു, പിന്നീട് താങ്കൾ ആ വ്യക്തിയുമായി സ്നേഹത്തിൽ ആയിത്തീരുന്നു. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആസ്വാദ്യത അപ്പോൾ മാത്രമേ താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. എസ്കേൽ പറഞ്ഞ് ശ്രദ്ധിക്കൂ, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. അവൻ ദൈവജനത്തെ സ്നേഹിച്ചു, അവനത് ആസ്വദിച്ചു. തുടർന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, 4-5 വാക്യങ്ങൾ. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കാം. അവ്യക്തവാക്കും കനത്ത നാവുമുള്ള ജാതിയുടെ അടുക്കലല്ല ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലത്രേ നിന്നെ അയക്കുന്നത്. അന്യരോട് സംസാരിക്കാനല്ല ദൈവം യെഹെസ്കേലിനെ അയക്കുന്നത്, പിന്നെയോ തൻ്റെ സ്വന്തം ജനങ്ങളോടത്രേ. ഒരു വിദേശ ഭാഷ പഠിച്ച് കനത്ത നാവുള്ളവരുടെ ഇടയിലേക്ക് പോകുന്ന ഒരു സുവിശേഷകനെ പോലെ അവൻ പോകേണ്ടിയിരുന്നില്ല. ദൈവം അവനെ അയച്ചത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കായിരുന്നു. 6-7 വാക്യങ്ങൾ. അവ്യക്തവാക്കും കനത്ത നാവും ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗ്രഹമോ നിന്റെ വാക്ക് കേൾക്കുകയില്ല, എന്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗ്രഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. ഇത് ആശ്ചര്യമായിരിക്കുന്നില്ലേ? ദൈവം പറയുകയാണ്, എസ്കേലെ, ഞാൻ നിന്നെ അയക്കുന്നത് മര്യാദയില്ലാത്തതും എന്നെ എതിർക്കുന്നതുമായ ഒരു കൂട്ടത്തിലേക്കാണ്. അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല, അവർ നിന്റെ വാക്കും കേൾക്കാൻ പോകുന്നില്ല. 8-9 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവുമാക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. ഇവിടെ ദൈവം യെഹെസ്കേലിനോട് പറയുന്നത് ശ്രദ്ധിക്കൂ, നീ മുന്നോട്ട് ചെന്ന് എന്റെ വചനം അവർക്ക് നൽകുക, ഞാൻ നിന്റെ നെറ്റി കടുപ്പമുള്ളതാക്കാൻ പോകുന്നു. എന്നാൽ ദൈവം യിരെമ്യാവിന്റെ നെറ്റി കടുപ്പമുള്ളതാക്കിയിട്ടില്ല എന്നോർക്കുക. യിരെമ്യാവിന് ഒരു മൃദുലമായ ഹൃദയമാണ് ഉണ്ടായിരുന്നത്. അവൻ നേരിട്ട എല്ലാ പ്രതികൂലങ്ങളിലും അതിനെതിരെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു സമയത്ത് അവൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിന്റെ ഈ പണി എനിക്ക് ചെയ്യാൻ പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് രാജി സമർപ്പിക്കുക പോലും ചെയ്തതാണ്. യെഹെസ്കേൽ രാജി വയ്ക്കാനൊന്നും പോകുന്നില്ല. ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ കടുത്ത നെറ്റിയുള്ളവരാകുന്നു, എന്നാൽ ഞാനിപ്പോൾ നിന്റെ നെറ്റി അവരുടേതിനേക്കാൾ കടുപ്പമുള്ളതാക്കാൻ പോകുകയാണ്. നെറ്റി എന്നത് ദൃഢ നിശ്ചയത്തെയോ പ്രതിരോധത്തെയോ വെളിപ്പെടുത്തുന്ന ആലങ്കാരിക പ്രയോഗമാണ്. യെശയ്യാപ്രവചനം 48:4 57:7 യിരെമ്യാപ്രവചനത്തിലേക്ക് വരുമ്പോൾ 3:3 48:45 ഒക്കെ ഇതാണ് കാണിക്കുന്നത്. നെറ്റിയെ ആലങ്കാരികമായി ഉപയോഗിച്ചിട്ടുള്ള ഭാഗങ്ങളാണിത്. പ്രതികൂലത്തിന് മുന്നിൽ യെഹെസ്കേലിന്റെ ദൃഢനിശ്ചയം പതറിപ്പോകരുത് എന്നാണ് ദൈവം പറയുന്നത്. തീക്കല്ല് പലസ്തീനിലെ കടുപ്പമേറിയ ഒരു കല്ലാണ്. ഇസ്രായേലിയർ ഇതുകൊണ്ട് കത്തി ഉണ്ടാക്കിയിരുന്നു എന്ന് യോശുവയുടെ പുസ്തകം 5:3 നാം കാണും. ദൈവം നൽകിയ ശക്തിയും നിശ്ചയദാർഢ്യവും ഏത് പ്രതികൂലത്തിലും ഉറച്ചു നിൽക്കാൻ യെഹെസ്കേലിനെ സഹായിക്കും. പ്രതികൂലം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്നോർക്കണം. പ്രിയ സുഹൃത്തെ, താങ്കൾ വിശ്വാസത്തിന്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുന്നുവെങ്കിൽ പ്രതികൂലം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, താങ്കൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പ്രതികൂലങ്ങളെ മറികടക്കാനുള്ള ദൈവശക്തിയും താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മത്സരഗ്രഹം എന്നത് യെഹെസ്കേലിൽ ഇസ്രായേലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ്. 12 പ്രാവശ്യം യെഹെസ്കേലിൽ ഈ പദം നാം കാണുന്നു, മത്സരഗ്രഹം. തന്റെ ജനത്തെ ദൈവം ഈ വിധത്തിൽ സംബോധന ചെയ്യുമ്പോൾ അത് എത്ര ദുഃഖത്തോടെ ആയിരിക്കും സുഹൃത്തെ. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി ദൈവം സംബോധന ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനിയും എന്ത് ചെയ്യണമെന്ന് ദൈവം അവനോട് പറയുന്നത് 15-19 വാക്യങ്ങളിൽ നിന്നും ഞാൻ വായിക്കാം. 15 മുതൽ 3:15. അങ്ങനെ ഞാൻ കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്ത് തന്നെ എത്തി. അവരുടെ മധ്യ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ? ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. കാവൽക്കാരൻ എന്ന നിലയിലുള്ള അവന്റെ കർത്തവ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാവൽക്കാരന്റെ ജോലി ദൈവം യെഹെസ്കേലിന് നൽകുകയാണ്. ദൈവം അവനോട് പറയുന്നു, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുകയോ അവർ തങ്ങളുടെ പാപത്തിൽ മരിക്കുകയും ചെയ്താൽ അവരുടെ മരണത്തിന് നീ ഉത്തരവാദിയായിരിക്കും. എന്നാൽ നീ മുന്നറിയിപ്പ് നൽകുകയും അവരെ ഉപദേശിക്കുകയും അവർ അത് കേൾക്കാതെ പാപത്തിൽ തുടരുകയും അതിൽ മരിക്കുകയും ചെയ്താൽ നീ അതിന് ഉത്തരവാദിയായിരിക്കില്ല. എന്റെ സുഹൃത്തെ, ദൈവജനം നൽകുന്ന ഒരു ശുശ്രൂഷകന്റെ സ്ഥാനത്തായിരിക്കുന്നത് ഞാൻ വാസ്തവത്തിൽ ഇഷ്ടപ്പെടില്ല. അങ്ങനെയായാൽ ഒരിക്കൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായവിധിക്ക് മുൻപിൽ കുറ്റക്കാരനായിത്തീരും എന്നതാണ് ആ പേടി. ദൈവജനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി അത് പ്രസ്താവിക്കുന്നതിൽ വേദന, കഷ്ടപ്പാട് മുതലായവ നേരിടാനുള്ള സഹനശക്തി കാണിക്കേണ്ടതുണ്ട്. യെഹെസ്കേലിന്റെ ഉത്തരവാദിത്വം ഇതായിരുന്നു. ദൈവം ഈ ജോലിക്ക് തക്ക വ്യക്തിയെ തെരഞ്ഞെടുത്തു. അവൻ വളരെ കടുപ്പമുള്ള വ്യക്തിയായിരുന്നു. അക്കാലത്ത് ചുറ്റുമതിലുള്ള പട്ടണങ്ങളിലെ കാവൽക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് ഉണ്ടായിരുന്നത്. സുരക്ഷിതത്വത്തിനായി പട്ടണത്തിന് മതിലുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അതിന്റെ വാതിൽ അടച്ചിടുമായിരുന്നു. എന്നിട്ട് കാവൽക്കാരൻ ആ മതിലിന് മുകളിൽ കയറി ഇരുട്ടേറിയ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവൽ നിൽക്കുമായിരുന്നു. പരിശീലനം സിദ്ധിച്ച അവന്റെ കണ്ണുകൾ കൂരിരുട്ടുള്ള രാത്രിയിലും പട്ടണത്തിന് ചുറ്റിലും ചൂഴ്ന്നിറങ്ങിച്ചെല്ലുമായിരുന്നു. തഴക്കം വന്ന അവന്റെ ചെവികൾ ഓരോ ശബ്ദവും തിരിച്ചറിയാൻ തക്കവണ്ണം ശ്രദ്ധാപൂർണമായിരിക്കും. അപകടത്തിന്റെ വരവും ശത്രുവിന്റെ ആ വരവും അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാവൽക്കാരനെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 62:6 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. 127 സങ്കീർത്തനത്തിന്റെ 1 നാം വായിക്കുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു എന്ന്. എബ്രായ സംസ്കാരത്തിൽ കാവൽക്കാർ രാത്രിതോറും 3 കാവൽ ചെയ്യുമായിരുന്നു. അതായത് 3 ഷിഫ്റ്റായിരുന്നു അവരുടെ ജോലി. അവർ രാത്രിയിൽ കാവൽ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഇരുട്ട് വീഴുമ്പോൾ മുതൽ അർദ്ധരാത്രി വരെ 1 കാവൽ, അർദ്ധരാത്രി മുതൽ കോഴി കൂകും വരെ 2 കാവൽ. ഏകദേശം രാത്രി 2 ഈ 3 ആരംഭിക്കുന്നത്. തുടർന്ന് നേരം വെളുക്കുന്നത് വരെ 3 കാവൽ. പ്രഭാതമായി എന്ന് വിളിച്ചറിയിക്കേണ്ടത് 3 കാവൽക്കാരന്റെ ചുമതലയായിരുന്നു. റോമക്കാർ കാവലിനായി രാത്രിയെ 4 വിഭജിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാവൽക്കാരും കാവലും എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ കാലത്തെ പരിപാടിയാണെന്നും അതിന്റെ സമയം കഴിഞ്ഞെന്നും സംസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ അതൊക്കെ ആവശ്യമായിരുന്നു, എന്നാൽ ഇക്കാലത്ത് അതിന്റെ ആവശ്യമില്ലെന്നും ഒക്കെ ആയിരിക്കാം നാം ഒരുപക്ഷെ ചിന്തിക്കുക. എന്നിരുന്നാലും കാവൽക്കാരന്റെ ആവശ്യമുണ്ട് എന്നത്രേ വീണ്ടും നാം കാണുന്നത്. രാത്രി മുഴുവനും പട്ടണത്തിൽ റോന്തു ചുറ്റുന്ന പോലീസുകാർ കാവൽക്കാരാണ് സുഹൃത്തെ. എന്നിട്ടും കൊള്ളയും കവർച്ചയും മുറ പോലെ നടക്കുന്നുവല്ലോ. യുക്തിപരമായി ഞാൻ വിചാരിക്കുന്നത് നിയമത്തിന്റെയും പൗരന്മാരുടെയും കൂടുതൽ സഹകരണം പോലീസിന് ആവശ്യമുണ്ട് എന്നത്രേ. നാം അവർക്ക് പിന്നിൽ നിൽക്കണം. അവരിൽ ചിലർ തങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ആയിരിക്കണമോ അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അവരുടെ കർത്തവ്യത്തെ നാം മാനിക്കണം. രാത്രികാലത്ത് അവർ നമുക്ക് സുരക്ഷിതത്വം തരുന്നതിനെ നാം ആദരിക്കണം. എന്നാൽ നാം നിയമവിരുദ്ധമായ പാതയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുവെങ്കിൽ അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമെന്നത് തീർച്ചയാണ്. യെശയ്യാവിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കാവൽക്കാരന് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, ഒരു കാഴ്ചപ്പാടും, അതായത് തിരിച്ചറിയുന്നതിനുള്ള കഴിവും ഉണ്ടായിരിക്കണമെന്നാണ്. രാത്രിയിൽ വരുന്ന ശത്രുവിനെ തിരിച്ചറിയാനുള്ള കഴിവും കാവൽക്കാരനുണ്ടായിരുന്നു. ഇന്ന് ശുശ്രൂഷകൻ തൻ്റെ സമൂഹത്തിൻ്റെ കാവൽക്കാരനാണ്. അപകടത്തിൻ്റെ വരവ് കണ്ടറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുവാൻ അവൻ കഴിവുള്ളവനായിരിക്കണം. പണ്ടാരോ എഴുതിവെച്ച കുറിപ്പുകളുടെ പട്ടിക ക്രമമനുസരിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല കാവൽക്കാരൻ്റെ പണി. അപ്പോഴപ്പോൾ നേരിടുന്ന അപകടങ്ങളിൽ നിന്നും ജനത്തെ രക്ഷിക്കുന്നതിനായി അതിനനുസരിച്ചുള്ള ദൈവവചന മുന്നറിയിപ്പുകൾ നൽകാൻ കാവൽക്കാരന് കഴിയണം. അത്തരത്തിലുള്ള ദൂതുകൾ നൽകുവാൻ അവൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. 3:20 ഞാനൊന്ന് വായിക്കാം. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായകൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇവിടെ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു വിശ്വാസിക്ക് ദൈവകൃപയിൽ നിന്ന് വീഴുവാൻ സാധിക്കും എന്ന് വാദിക്കുന്ന ചിലർ ഈ വായിച്ച ഭാഗം എടുത്തുപയോഗിക്കാറുണ്ട്, രക്ഷ നഷ്ടപ്പെടും എന്നുള്ള വാദം. എന്നാൽ ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു പഠിപ്പിക്കലാണ് അതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. രക്ഷ നഷ്ടപ്പെടും എന്നുള്ളത് ഗലാത്യർ 5:4 മാത്രമാണ്. കൃപയിൽ നിന്ന് വീണുപോയി എന്ന പ്രയോഗം, പക്ഷേ അവിടെ പറയുന്നത് എന്താകുന്നു എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അവിടെ പറയുന്നത് ആത്മരക്ഷയെക്കുറിച്ചല്ല, പിന്നെയോ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ എങ്കിലും കൃപയാൽ ജീവിക്കേണ്ടതിന് പകരം ന്യായപ്രമാണത്തിന്റെ ആ താഴ്ന്ന നിലയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ആത്മരക്ഷയെക്കുറിച്ചല്ല. ഗലാത്യ ലേഖനത്തിന്റെ പ്രധാന പഠിപ്പിക്കൽ നാം രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണെന്നും നാം ജീവിക്കേണ്ടത് കൃപയാൽ തന്നെ ആകുന്നുവെന്നും അത്രേ. ഇവിടെ പറയുന്ന നീതിമാന്റെ മരണം അവന്റെ ശാരീരിക മരണമാണ്, ആത്മീയ മരണം അഥവാ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയല്ല. അതുപോലെ ഇവിടെ പറയുന്ന രക്ഷ എന്ന വാക്ക് ആത്മരക്ഷയെ കുറിക്കുന്നതല്ല, അതിനെ വിടുതലെന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. അതായത് ഈ വാക്ക് നിത്യരക്ഷയെ കുറിക്കുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെയോ, യെഹെസ്കേൽ നൽകുന്ന മുന്നറിയിപ്പുകളെ അവർ മാനിച്ചാൽ, അതെ, നീതികേടിൽ നിന്ന് പിന്തിരിഞ്ഞാൽ നാശത്തിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും അവർക്ക് വിടുതൽ നേടാം എന്നത്രേ. രക്തം കണക്കിടുന്നതിനെ കുറിച്ച് 9:5-6 നാം കാണുന്നുണ്ട്. ഏതായാലും യെഹെസ്കേൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവായി. ഇവിടെ യെഹെസ്കേലിൽ ന്യായപ്രമാണത്തിൻ കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. അവൻ്റെ നീതി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ജീവിതം കണക്കിടുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ അവൻ നീതി പ്രവൃത്തികൾ വളരെ നന്നായി തന്നെ ചെയ്യും. എന്നാൽ ഞെരുക്കത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും സാഹചര്യത്തിൽ അവൻ ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. അതവനെ ശിക്ഷാവിധിക്ക് യോഗ്യനാക്കുന്നു. അവൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അത്രേ അവനെ പരീക്ഷിച്ച് അവൻ ദൈവവൈതലാകുന്നോ അല്ലയോ എന്നറിയുക. ഇത് ന്യായപ്രമാണത്തിന്റെ രീതിയാകുന്നു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൃപയും കീഴിലാണ്. ഇന്ന് നീതിയെ കണക്കിടുന്നത് അല്പം വ്യത്യസ്തമായ വഴിയിലാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം ഇന്ന് നീതീകരിക്കപ്പെടുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, വിശ്വാസം മൂലം. റോമലേഖനം 4:5 നാം വായിക്കുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നത്രേ. യഥാർത്ഥ വിശ്വാസികളുടെ അവസ്ഥ നാം പ്രത്യേകം മനസ്സിലാക്കണം. യഥാർത്ഥ വിശ്വാസികളും ഇന്ന് പാപത്തിൽ വീണേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഒരിക്കലും അവൻ മനഃപൂർവ്വം പാപം ചെയ്യുകയോ പാപത്തിൽ ജീവിക്കുകയോ പാപം പ്രാക്ടീസ് ചെയ്യുകയോ തുടരുകയോ ചെയ്യില്ല. 1 യോഹന്നാൻ 3:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം വായിക്കുന്നു. അഥവാ പാപത്തിൽ തുടരുന്നില്ല. ഒരു വിശ്വാസി പാപത്തിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ സാധ്യത അവനുണ്ട്. അതേ സുഹൃത്തെ, പിതാവിന്റെ മുമ്പിൽ നമുക്കായി മധ്യസ്ഥനായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അനുതപിച്ച് പാപത്തെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മെ യഥാസ്ഥാനത്താക്കുന്നു. മകൻ അപ്പന്റെ അടുത്തു നിന്നും ദൂരത്ത് പോയി എങ്കിലും അവൻ മടങ്ങി വന്നു. പോയപ്പോൾ അവന് നഷ്ടപ്പെട്ടത് മകനെന്നുള്ള പദവിയല്ല, പിന്നെയോ അപ്പന്റെ സന്നിധിയിൽ ലഭിക്കാമായിരുന്ന എല്ലാ സന്തോഷങ്ങളും അവിടെ ലഭിക്കാമായിരുന്ന അനുഗ്രഹങ്ങളുമായിരുന്നു. അവൻ അന്നും മകനായിരുന്നു, അവൻ മടങ്ങി വന്നു. അവൻ മടങ്ങി വന്നത് മകനായിരുന്നതുകൊണ്ടാണ്. അവൻ ഇടയ്ക്ക് ജീവിച്ചതായ കൂടെ കഴിഞ്ഞതായ പന്നിയൊന്നും അവൻ്റെ കൂടെ വന്നില്ല, കാരണം അത് അപ്പന്റെ മകനായിരുന്നില്ല. യെഹെസ്കേലിൽ അധികം ഊന്നൽ നൽകിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള മനുഷ്യനിലല്ല, പിന്നെയോ കാവൽക്കാരന്റെ ഉത്തരവാദിത്വത്തിലാണ്. ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞുപോയ ജനത്തിന് കാവൽക്കാരൻ മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. 22-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യഹോവയുടെ കൈ അവിടെ പിന്നെയും എന്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. ഒരു കാവൽക്കാരനായിരിക്കുന്ന യെഹെസ്കേലിനോട് ജനത്തെ വിട്ടുപോകുവാൻ ദൈവം ഇപ്പോൾ പറയുകയാണ്. ദൈവത്തിൽ നിന്നും ഈ ജനം എന്തുമാത്രം പിന്തിരിഞ്ഞിരിക്കുന്നു എന്നും അവരുടെ വിശ്വാസത്യാഗം എത്രമാത്രം എന്നും അറിയാനായി 7 ദിവസം യെഹെസ്കേൽ അവരോടൊപ്പം താമസിച്ചിരുന്നു. ഇപ്പോൾ അവരെ വിട്ടുപോകുവാൻ ദൈവം അവനെ വിളിക്കുകയാണ്. 23-ാം വാക്യം, അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിണു വീണു. ഒരു കാവൽക്കാരനായിരിക്കുന്ന യെഹെസ്കേലിന്റെ ആ അവസ്ഥ എങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്, അവന്റെ പ്രവർത്തനം നിർവഹിക്കേണ്ടത് എന്ന് ദൈവം അവനോട് പറയുകയാണ്. ദൈവം മഹത്വം പ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് യെഹെസ്കേൽ പ്രവചനത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. എന്താണ് മഹത്വം? ചിലർ പറയുന്നത് ഈ മഹത്വം എന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാകുന്നു എന്നത്രേ. ഇത് തികച്ചും തെറ്റായ ചിന്തയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായ ഒന്നാകുന്നു മഹത്വം. അതിന് അളവുണ്ടോ? അതിനെന്തുമാത്രം വലിപ്പമുണ്ട്? അതിൻ്റെ ആകൃതി എന്ത്? ഇങ്ങനെയൊക്കെ താങ്കളിപ്പോൾ സംശയിക്കുകയാണോ? ഞാൻ പറയാം, ദൈവ മഹത്വത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയുടെ അത്രയും വലിപ്പമുണ്ട്. ദൈവവചനം പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. എന്റെ സുഹൃത്തെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. അത് മനോഹരമാണ്. എന്റെ സ്വർഗം ഒരു മനോഹര സ്ഥലമാക്കാൻ പോവുകയാണ്. അതെത്ര സുന്ദരമായിരിക്കും! മഹത്വം അതിനെ അലങ്കരിക്കുന്നു. തന്റെ മഹത്വത്താൽ ദൈവം വസ്ത്രാലങ്കൃതനായിരിക്കുന്നു. മഹത്വത്തിന് ശ്രേഷ്ഠതയുണ്ട്, രാജകീയ പ്രൗഢിയുണ്ട്. സങ്കീർത്തനത്തിൽ 8-ാം സങ്കീർത്തനത്തിൽ നാം അത് വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിന്റെ വല്ലഭത്വം അതാണ്. അത് പ്രകാശഭൂരിതവും അമൂല്യവും വിശുദ്ധവുമാകുന്നു. ഒടുവിലായി മഹത്വം ബഹുമാനത്തെയും പ്രതാപത്തെയും പ്രദർശിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, അത്യുന്നതനായ ദൈവം രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകുന്നു എന്ന് നാം കാണുന്നു. അതെ, ദൈവത്തിന്റെ നാമം തന്റെ മഹത്വത്തെയും പ്രതാപത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. യെഹെസ്കേൽ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. 24-ാം 25-ാം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി, എന്നോട് സംസാരിച്ചു, നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കഥകടച്ച് പാർക്ക. എന്നാൽ മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. ഇത് വളരെ വിചിത്രമായിരിക്കുന്നല്ലേ. ഈ വാക്യത്തിന്റെ സാധാരണ വ്യാഖ്യാനം, യെഹെസ്കേലിനെ വീടിന് പുറത്ത് കൊണ്ടുപോകാനായി ശത്രു അവനെ വരിഞ്ഞു കെട്ടിയെന്നാണ്. എങ്ങനെയായാലും ആ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കാൻ യെഹെസ്കേൽ ആഗ്രഹിച്ചു. അവർ അവനെ കയറുകൊണ്ട് കെട്ടിയതിനാൽ അവന് പുറത്തു പോകുവാൻ കഴിയുകയുമില്ല. ഇതേക്കുറിച്ച് ഏറെ പറയുന്നത് എന്തിന്? ദൈവം അവന് നൽകിയ ആ ദൃഷ്ടാന്തം അവൻ അഭിനയിക്കാൻ പോകുകയാണ്. അതിൽ ഒരെണ്ണമാണിത്. അവൻ തന്റെ വീട്ടിനുള്ളിൽ കയറി തന്നെത്താൻ ബന്ധനസ്ഥനാകുന്നു. എന്തിനാണെന്നറിയാമോ? അതെ, മത്സരികളായ തന്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് അവരെ കാണിക്കാൻ. 26-ാം 27-ാം വാക്യങ്ങളിൽ, അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും, നീ ഊമനായി അവർക്ക് ശാസകൻ ആകാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗ്രഹമല്ലോ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും. നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സരഗ്രഹമല്ലോ. യെഹെസ്കേലിന്റെ ജോലി എന്താണെന്നോ യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് പറയുക. അവൻ കേട്ടാലും, അതായത് ആ ജനം കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ഈ മനുഷ്യൻ ഇപ്പോൾ ഈ ജനത്തോട് ദൈവത്തിൻ്റെ വചനം പറയണം. അവന് സംസാരിക്കാനുള്ള സമയം ഇത് മാത്രമാണ്. മറ്റ് സമയങ്ങളിൽ അവൻ ഊമനായിരിക്കണം. ദൈവത്തിൻ്റെ വചനം മാത്രമേ അവന് അവർക്ക് നൽകുവാനുണ്ടായിരുന്നുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലും തൻ്റെ സഹോദര വർഗത്തിൻ്റെ കാവൽക്കാരനാകുന്നു എന്നത് നാം മറക്കരുത്. താങ്കളുടെ ഭവനത്തിൽ, താങ്കളുടെ സഭയിൽ, താങ്കളുടെ സമൂഹത്തിൽ ജോലി ചെയ്യുന്നിടത്ത്, അവിടെയൊക്കെ നാം കാവൽക്കാരാണ്. ശത്രു പരാജയം കൊണ്ടുവരാതിരിക്കാൻ, നാശം സംഭവിക്കാതിരിക്കാൻ ഒരു കാവൽക്കാരനായിരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ സുഹൃത്തെ? മുന്നറിയിപ്പ് നൽകാൻ, അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, അവിടെ ഉറപ്പിച്ചു നിർത്താൻ താങ്കൾക്ക് മനസ്സുണ്ടോ? അതിനാണ് ദൈവം താങ്കളെ ആക്കിയിരിക്കുന്നത്, ഈ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വം താങ്കൾ മനസ്സിലാക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് അനുഗ്രഹം താങ്കൾക്കും സമൂഹത്തിനും. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാലും പ്രാർത്ഥിക്കാം.